നമ്മൾ ഈ നാളുകളിൽ നെഹമ്യയുടെ പുസ്തകം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 മാസം നമ്മൾ നെഹമ്യയുടെ പുസ്തകം പഠിക്കുന്നു. അങ്ങനെ നെഹമ്യയുടെ 13 അധ്യായങ്ങളിൽ നമ്മൾ 7 അധ്യായങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം നമ്മൾക്ക് മനസ്സിലായി നെഹമ്യയുടെ പുസ്തകം ദൈവം നമുക്ക് എന്തിനു വേണ്ടിയാണ് തന്നിരിക്കുന്നത്. ഇന്നത്തെ വേദഭാഗം നെഹമ്യയുടെ പുസ്തകം 8-ാം അധ്യായമാണ്. സിസ്റ്റർ അനിത വായിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ 8:1 നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് 7:00 വാക്യം തൊട്ടാണ് നമ്മൾ വായിക്കുന്നത്. നെഹമ്യ 7:73 വാക്യം തൊട്ട് നെഹമ്യ 8:12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പകൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമ്മൾ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ആദരിക്കാം. നെഹമ്യ ചാപ്റ്റർ 7:73 onwards.
അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ജനത്തിൽ ചിലരും ദേവാലയ ദാസന്മാരും എല്ലാ ഇസ്രയേലും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു. അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിൻ്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്തോരു മനപ്പെട്ട് വന്നുകൂടി. യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്ര ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മാസം 1-ാം തീയതി എസ്ര പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുൻപാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവജനവും ശ്രദ്ധിച്ചു കേട്ടു. ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗ പീഠത്തിൽ എസ്ര ശാസ്ത്രി കയറി നിന്നു. അവൻ്റെ അരികെ വലത്ത് ഭാഗത്ത് മത്തിത്യാവ്, ക്ഷേമ, അനായാവ്, ഊരിയാവ്, ഹിൽക്കിയാവ്, മയസേയാവ് എന്നിവരും ഇടത്ത് ഭാഗത്ത് പെദായാവ്, മിഷായേൽ, മൽക്കിയാവ്, ഹാഷും, ഹസ്ബദാന, സെഖരിയാവ്, മെഷുല്ലാം എന്നിവരും നിന്നു. എസ്ര സകല ജനവും കാണെ പുസ്തകം വിടർത്തി. അവൻ സകല ജനത്തിന് മീതെ ആയിരുന്നു. അത് വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്ന് എസ്ര മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു. ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞ് വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. ജനം താൻ തൻ്റെ നിലയിൽ തന്നെ നിന്നിരിക്കെ യേശുവ, ബാനി, ചേരബ്യാവ്, യാമീൻ, അക്കൂബ്, ശബ്ബത്തായി, ഹോദിയാവ്, മയസേയാവ്, കെലീത, അസരിയാവ്, യോസാബാദ്, ഹാനാൻ, പെലായാവ് എന്നിവരും ലേവ്യരും ജനത്തിന് ന്യായപ്രമാണത്തെ പൊരുൾ തിരിച്ചുകൊടുത്തു. ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ദേശാധിപതിയായ നെഹമ്യാവും ശാസ്ത്രിയായ എസ്ര പുരോഹിതനും ജനത്തെ ഉപദേശിച്ചു പോന്ന ലേവ്യരും സകല ജനത്തോടും, ഈ ദിവസം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, കരയുകയും അരുത് എന്ന് പറഞ്ഞു. ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞുപോയിരുന്നു. അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുര പാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പിൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവണ്ണം ലേവ്യരും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, ഈ ദിവസം വിശുദ്ധമല്ലോ, നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞ് സർവജനത്തെയും സാവധാനപ്പെടുത്തി. തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു.
പിതാവേ, അങ്ങയുടെ വചനവും അങ്ങയുടെ സത്യവുമായി ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹൃദയങ്ങൾ അങ്ങൾ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം അങ്ങയ്ക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ആദ്യമായിട്ട് എനിക്കൊരു പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ മലയാളത്തിൽ ആദ്യം മുമ്പ് ചെയ്തിട്ടുണ്ട്. പൊതുവെ സാധാരണ രീതിയിലൊരു ട്രാൻസ്ലേഷൻ ഉണ്ട്, പക്ഷെ ഇന്ന് ട്രാൻസ്ലേഷൻ ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. പിന്നെ ആരും മാർക്കിടല്, കാരണം നിങ്ങൾ എന്നെ സഹായിക്കണം. തെറ്റുപറ്റ ചില വാക്കുകളൊക്കെ മാറിപ്പോയാൽ ക്ഷമിക്കണം. അതുകൊണ്ട് ആദ്യമേ നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. നെഹമ്യയുടെ പുസ്തകം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, യേശു ക്രിസ്തു നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്നവനാണ്. ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ട്, യേശു ക്രിസ്തു നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്നവൻ. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാനും അനേകർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ദൈവം നൽകിയിരിക്കുന്ന അവസരങ്ങൾ അതിനായി പ്രയോജനപ്പെടുത്തുവാൻ അവർക്ക് കഴിയാത്തതിനാൽ ദൗത്യങ്ങൾ അവരെ ഏൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുന്നില്ല. നമ്മൾ നെഹമ്യയുടെ പുസ്തകം നമ്മൾ നോക്കുമ്പോൾ, കഴിഞ്ഞ ആഴ്ച ബ്രദർ സുനിൽ പറഞ്ഞു, നെഹമ്യ മതിൽ, യെരുസലേമിലെ മതിലുകൾ പണിതു കഴിഞ്ഞു. ജനമെല്ലാം ദേവാലയ യെരുസലേമിലേക്ക് വരുന്നു. ഏകദേശം 50,000 ആൾക്കാർ യെരുസലേമിൽ കൂടി വന്നിരിക്കുന്നു. അപ്പം പാസ്റ്റർ വിനോദ് നെഹമ്യയുടെ പുസ്തകം തുടങ്ങുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞു. ഒന്ന്, ദി ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ടുഗദർ, ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. ഭാര്യയും ഭർത്താവും ഒരുമിച്ച്, ഒരാളെ തെക്കും ഒരാൾ പടിഞ്ഞാറുമല്ല, അവരൊരുമിച്ച് സഭയിൽ നമ്മൾ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. രണ്ട്, പാസ്റ്റർ വിനോദ് പറഞ്ഞു, ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗോഡ്ലി ലീഡർഷിപ്പ്, ദൈവിക നേതൃത്വത്തിൻ്റെ പ്രാധാന്യം, ദൈവിക നേതാക്കളുടെ പ്രാധാന്യം. മൂന്ന് പറഞ്ഞു, ദി ഇമ്പോർട്ടൻസ് ഓഫ് ബിൽഡിംഗ് സ്പിരിച്വൽ വാൾസ് ഇൻ അവർ ലൈഫ്സ്, നമ്മുടെ ജീവിതത്തിൽ ആത്മീയ മതിലുകൾ പണിയുന്നതിൻ്റെ പ്രാധാന്യം. നെഹമ്യ പുസ്തകം നമ്മൾ ഈ നാളുകൾ ധ്യാനിക്കുമ്പോൾ വെറും ഒരു യെരുസലേമിൻ്റെ പൊളിഞ്ഞു കിടക്കുന്ന മതിൽ മാത്രം പണിയുന്ന കാര്യമാണോ, അതോ അതിനപ്പുറമായിട്ട് ചില കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇന്ന് 8-ാമത്തെ അധ്യായം മാത്രമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇവിടെ മതിലുകൾ പണിതു, എല്ലാം കഴിഞ്ഞു, ആൾക്കാർ യെരുസലേമിലേക്ക് വരുന്നു. നെഹമ്യ 8:1 പറയുന്നു, അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളെ പട്ടണങ്ങൾ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിൻ്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി. യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്ര ശാസ്ത്രിയോട് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏതൊക്കെ മതിലുകളാണ് പൊളിഞ്ഞു കിടക്കുന്നത്? കർത്താവിനെ കണ്ടുമുട്ടിയ സമയം ഭയങ്കര ആവേശവും ഭയങ്കര സന്തോഷവും ഭയങ്കര ദൈവവചനത്തിലുള്ള ദാഹമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, വചനധ്യാനമില്ല, കൂട്ടായ്മയില്ല, ഒന്നുമില്ല. എന്താ കാരണം? ചില മതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നു. എന്നാൽ ഈ നാളുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ മതിലുകൾ എവിടൊക്കെയാണ് പൊളിഞ്ഞു കിടക്കുന്നത്, ആ മതിലുകളെല്ലാം നിങ്ങൾ തന്നെ പണിയണം. പാസ്റ്റർ പണിയുമല്ല, നിങ്ങൾ തന്നെ. അപ്പം മതിലുകൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ എന്തിനാ മതിലുകൾ പണിയുന്നത്? ഒന്ന്, സംരക്ഷണത്തിനും രണ്ട്, സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ്. ഒരു വ്യക്തി കർത്താവിൽ വളരുന്നുണ്ട്, വചനത്തിൽ വളരുന്നുണ്ടെൻ്റെ അടയാളം ഒന്നാണ്, അവൻ്റെ ചുറ്റിനും മതിലുകൾ അവൻ പണിയും. ഒരു സ്തോത്രം. അപ്പൊ ഇവിടെ നെഹമ്യ 8:1 1-7 അധ്യായത്തിൽ നെഹമ്യ ആയിരുന്നു പ്രധാനപ്പെട്ട വ്യക്തി. എന്നാൽ 8-ാം അധ്യായം തുടങ്ങുമ്പോൾ എസ്ര കടന്നു വരികയാണ്. നെഹമ്യ കുറച്ച് മാറി നിൽക്കുന്നു, മുൻപോട്ട് എസ്ര വരുന്നു. എന്നാൽ എസ്ര ഇവിടെ ദൈവജനം അവർ അവിടെ അവിടെ എഴുതിയിരിക്കുകയാണ്, അവര് ഒന്നാമത്തെ വാക്യത്തിൽ അവർ ഒരുമനപ്പെട്ട് വന്നുകൂടി. 50,000 ജനം ഒരുമിച്ച് വരണമെങ്കിൽ ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ആമേൻ. നമുക്കറിയാം ഒരു സെൽ ഗ്രൂപ്പിൽ ഒരാൾത്തരെ കൂട്ടണമെങ്കിൽ എന്തൊക്കെ പ്രയാസമാണ്. ബ്രദറെ ഒന്ന് സെൽ ഗ്രൂപ്പിൽ വരണേ, സിസ്റ്ററെ ഒന്ന് സെൽ ഗ്രൂപ്പിൽ വരണേ, എന്തോ പ്രയാസമാ. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പ്രവർത്തിക്കും. ആരെയും വിളിക്കേണ്ട, ആരെയും ക്ഷണിക്കേണ്ട, അവർ കടന്നു വരും. സ്തോത്രം. അപ്പൊ ഇവിടെ ഒരുമിച്ച് 50,000 ജനങ്ങള് അവർ ഒരുമിച്ച് വന്നിട്ട് പറയുകയാണ്, എസ്ര പുരോഹിതൻ, എസ്ര ശാസ്ത്രി, എസ്ര ശാസ്ത്രി, എസ്ര ശാസ്ത്രിയെ വിളിച്ചു. ശ്രദ്ധിക്കണം, ഇത്ര വലിയ മതിലുകൾ 52 ദിവസം കൊണ്ട് പണിത് കഴിഞ്ഞു. നെഹമ്യയുടെ പുസ്തകം 50 യെരുശലേമിന്റെ മതിലിൽ പണിയാനുള്ള കാര്യമാണെങ്കിൽ നെഹമ്യ 6:15 വാക്യത്തിൽ ബുക്ക് ക്ലോസ് ആവേണ്ട സമയമാണ്. എന്നാൽ അവിടെ എഴുതുന്നില്ല, നെഹമ്യ 52 ദിവസം മുതൽ, നെഹമ്യ 6:15 പറയുന്നു, 52 ദിവസം കൊണ്ട് നെഹമ്യ ജെറുസലേം പണിതു, മതിലുകൾ പണിതു, ജനമെല്ലാം സന്തോഷത്തോടെ ഇരിക്കുന്നു, ആമേൻ എന്ന് പുസ്തകം തീരുന്നില്ല. നമ്മുടെ നാട്ടില് പൊതുവെ ഒരു ബ്രിഡ്ജ് പണിത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയൊരു ഷോപ്പിംഗ് മോൾ പണിതു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയൊരു കെട്ടിടം പണിതു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ എങ്ങനെ അതിനെ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം പോയി രാഷ്ട്രീയക്കാരെ വിളിക്കും, നമ്മൾ പോയി ബാൻഡ് സെറ്റ് നമ്മുടെ മ്യൂസിക് ട്രൂപ്പ്സിനെ വിളിക്കും, ഒരു ഗാനമേള ട്രൂപ്പിനെ വിളിക്കും, നമ്മൾ എന്നിട്ട് പടക്കം പൊട്ടിക്കും, എന്നിട്ട് അങ്ങ് ആഘോഷിക്കും. എന്നാൽ നെഹമ്യ ഇവിടെ കാണുന്നത്, അവർ യെരുശലേമിന്റെ മതിൽ പണിതപ്പോൾ അവർ പടക്കം പൊട്ടിക്കുകയോ അവർ രാഷ്ട്രീയക്കാരെ വിളിക്കുകയോ അല്ല, അവരാദ്യം ചെയ്ത് എസ്രയെ വിളിച്ചു. എസ്ര ആരാണ്? എസ്ര ഒരു ശാസ്ത്രിതനും ഒരു പുരോഹിതനുമാണ്. ദൈവത്തിന്റെ ജനം ഇത്രയും നാള് മതിലുകൾ പണിയുന്നത് കണ്ട് മതിലിന് പണി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ മതിലിൽ നിന്നുള്ള കാഴ്ച മാറ്റിയിട്ട് വചനത്തിലേക്ക് വന്നു. ജനം പറഞ്ഞു, എസ്രയെ വിളിക്കുക. എന്നിട്ട് പറഞ്ഞു, എസ്രയെ, ഒന്നും രണ്ടും വായിക്കാം എന്റെ സിസ്റ്റർ, ഒന്നും രണ്ടും. ആ
സകല ജനവും നേർവാതിലിന്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി.
മതി, ഇവിടെ ഈ ഒരു മാപ്പ് നോക്കിക്കോ. നെഹമ്യയുടെ സമയത്ത് നെഹമ്യ പണിത മതില് ഇതിന് പല ഗേറ്റ്സ് ഉണ്ട്, ഓൾഡ് ഗേറ്റ്, ഫിഷ് ഗേറ്റ്, ഈസ്റ്റ് ഗേറ്റ്, ഹോഴ്സ് ഗേറ്റ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാട്ടർ ഗേറ്റ്, നീർവാതിൽ, നീർവാതിൽ, ഇവിടെ ആ നീർവാതിൽ സൗത്ത് ഈസ്റ്റ് സ്ഥലത്താണ് ആ നീർവാതിൽ. അവിടെ ജനം എല്ലാവരും ഒരുമനപ്പെട്ട് കൂടി വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അവരെന്തുകൊണ്ട് ദേവാലയത്തിൽ കൂടിയില്ല? എല്ലാവരും ഒരുമിച്ച് അവിടെ കൂടാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവരിവിടെ കൂടിയത് അറ്റ് ദ വാട്ടർ ഗേറ്റ്, അതിൻ്റെ സ്ക്വയർ വിച്ച് ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ വാട്ടർ ഗേറ്റ്, അവിടെ ആണ് ഈ നീർവാതിൽ, അവിടെ ആണ് ജനം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. രണ്ടാം വാക്യം,
7:1 എസ്ര പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുൻപാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു.
യെസ്, ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 8 തുടങ്ങുമ്പോൾ എസ്ര ഈ പിക്ചറിലേക്ക് കടന്നു വരികയാണ്. എസ്ര എന്ന പേരിന്റെ അർത്ഥം യഹോവേ ഈസ് മൈ ഹെൽപ്പർ. നെഹമ്യ എന്ന വാക്കിന്റെ അർത്ഥം യഹോവേ കംഫർട്ട്സ്. എസ്രയുടെ അർത്ഥം എൻ്റെ സഹായിയായ യഹോവ. നെഹമ്യയുടെ വാക്കിൻ്റെ അർത്ഥം യഹോവ ആശ്വസിപ്പിക്കുന്നു. ദൈവജനത്തിൻ്റെ അടുക്കിലേക്ക് ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിൻ്റെ ആശ്വാസവും ദൈവം കടന്നു വരുന്നു. സ്തോത്രം. അപ്പൊ ഇവിടെ ദൈവജനം ഒരുമിച്ച് കൂടിയിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഇസ്രായേൽ മക്കൾക്ക് മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരിക. മൂന്നും നാലും
നേർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവജനവും ശ്രദ്ധിച്ചു കേട്ടു. ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗ പീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. അവന്റെ അരികെ വലത്തുഭാഗത്ത് മത്തിത്യാവ്, ശേമ, അനായാവ്, ഊരിയാവ്, ഹിൽക്കിയാവ്, മയസേയാവ് എന്നിവരും ഇടത്തുഭാഗത്ത് പെദായാവ്, മിശായേൽ, മൽക്കിയാവ്, ഹാഷും, ഹസ്ബദാന, സെഖരിയാവ്, മെഷുല്ലാം എന്നിവരും നിന്നു.
മതി, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഓഡിയൻസ് എത്ര പേരാ? 50,000 ആൾക്കാർ ഏകദേശം. അവർക്ക് എസ്രായ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഒരു പോഡിയം, അതിൽ എസ്ര നിപ്പുണ്ട്. വലത്തുഭാഗത്ത് 6 പേര്, ഇടത്ത് ഭാഗത്ത് 7 പേര്. അപ്പം മൊത്തം 14 പേര് ആ സ്റ്റേജിൻ്റെ അവിടെ നിപ്പുണ്ട്. അപ്പം ഇവിടെ എസ്ര ദൈവജനം ആഗ്രഹിച്ചത് ദൈവം മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണ പുസ്തകം, അത് വിശുദ്ധ ബൈബിൾ ആദ്യത്തെ 5 ബുക്കുകളാണ്. ഒന്ന് ഉൽപ്പത്തി, രണ്ടാമത്തെ ബുക്ക് പുറപ്പാട്, 3 എബ്രായർ, 4 ഗലാത്തിയർ, 5 വെളിപാട്. ആമേൻ. അല്ല, 5 പുസ്തകം, ആദ്യത്തെ 5 പുസ്തകമാണ്. 1 ഉൽപ്പത്തി, 1 പുറപ്പാട്, 3 ലേവ്യ, 4 സംഖ്യ, 5 ആവർത്തന പുസ്തകം. ഈ 5 ബുക്സ് എസ്ര ദൈവജനത്തിന് മുൻപിൽ കൊണ്ടുവന്നിട്ട് അത് വായിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ 1, കൂടി വന്ന ജനം 50,000 ആൾക്കാർ, അവർ മുന്നിൽ സ്റ്റേജിൽ 14 പേര് നിൽപ്പുണ്ട് എസ്രയെ സഹായിക്കാനും ആ ന്യായപ്രമാണം വായിക്കാനും അത് തർജ്ജമ ചെയ്യാനും. അതിനുശേഷം ശ്രദ്ധിക്കണം, അവിടെ കൊടുക്കുന്ന സമയം, അവരെത്ര മണിക്കാണ് കൂടിയത്? അവര് അതിരാവിലെ, ഏകദേശം ഏർലി മോർണിംഗ് 6 മണി ആയിരിക്കാം. എന്നാൽ 6 മണി തൊട്ട് 12 മണി വരെ അവര് ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം അവര് വായിക്കുകയും അത് കേൾക്കുകയും ചെയ്യുകയായിരുന്നു. സ്തോത്രം. ഒരു സർവീസ് ആണ് 6 മണിക്കൂറോ? യെസ്. അങ്ങനായിരുന്നു നെഹമ്യയുടെ സമയത്ത്. ഇന്നൊരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കറിയാം ഇയാൾ എന്താ നിർത്താത്തെ, ഇയാൾ സമയം നോക്കുന്നില്ലേ. ദൈവജനത്തിന് അതൊരു വിഷയമല്ലായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്ന ആദ്യത്തെ ഒരു പോയിന്റ് ഇതാണ്, പീപ്പിൾ ഓഫ് ഗോഡ് ഹാഡ് എ ഹംഗ്രി ഫോർ ദ വേർഡ്. ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം വചനത്തോടുള്ളൊരു ദാഹം നമ്മൾ കാണുന്നു. ആദ്യത്തെ പോയിന്റ്, മതിൽ പണിത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ന്യായപ്രമാണ പുസ്തകം ഞങ്ങൾക്ക് കേൾക്കണം. ദൈവം എന്തുവാ ന്യായപ്രമാണ പുസ്തകത്തിൽ കൊടുത്തത് കേൾക്കണം. കാരണം ശ്രദ്ധിക്കണം, 70 വർഷം ബാബിലോണിലായിരുന്നു. അവിടെ പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു, ആരാധനയൊന്നും ഇല്ലായിരുന്നു, വചനമൊന്നും ഇല്ലായിരുന്നു, കൂട്ടായ്മയൊന്നും ഇല്ലായിരുന്നു. തോന്നിയ രീതിയിലാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ജനം മടങ്ങി വന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചു. എന്തുവാ ആദ്യം കേൾക്കേണ്ടത്? ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം. അപ്പൊ ഇവിടെ കാണുന്നു ആദ്യം ഹങ്കർ ഫോർ ഗോഡ്സ് വേർഡ്, ദൈവ വചനത്തിനായുള്ളൊരു വിശപ്പ്. എങ്ങനെ ഒരു വ്യക്തിക്ക് വിശപ്പുണ്ടെന്ന് അറിയുന്നത്? ആദ്യം വ്യക്തി പറയും, എനിക്ക് വചനമൊന്ന് കേൾക്കണം. സ്തോത്രം. എനിക്ക് വചനമൊന്ന് കേൾക്കണം, എനിക്ക് വചനമൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ദേവാലയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഞായറാഴ്ച രാവിലെ വരുമ്പോൾ നേരെ വന്നൊരു കൂർക്കം വലിച്ച് കാല് നീട്ടി വെച്ചൊരു ഇരിപ്പല്ല. അങ്ങനൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ അറിയാം അവന് വിശപ്പുണ്ടോ ദാഹമുണ്ടോ എന്ന്. ജനമല ഒരുമിച്ച് കടന്നു വന്നിട്ട് എസ്രയോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം ഞങ്ങൾ കേൾക്കണം, അതൊന്ന് വായിച്ചാട്ടെ. നമ്പർ 1, ഹംഗ്രി ഫോർ ദ വേർഡ്. പീപ്പിൾ വെർ ഹംഗ്രി ഫോർ ദ വേർഡ്. രാവിലെ 6 മണി തൊട്ട് ഉച്ച 12 മണി വരെ അവർ ഒറ്റ നിൽപ്പായിരുന്നു. ആരൊക്കെയായിരുന്നു ഓഡിയൻസ്? പുരുഷന്മാര്, സ്ത്രീകള്, കേട്ട് ഗ്രഹിച്ചു മനസ്സിലാക്കുന്ന കുട്ടികൾ. വെരി ക്ലിയർ, വചനം വളരെ വ്യക്തമാണ്. എല്ലാവരും അങ്ങനല്ലായിരുന്നു. പുരുഷന്മാര്, സ്ത്രീകള്, കേട്ട് ഗ്രഹിക്കുവാൻ പ്രാപ്തിയുള്ള എല്ലാവരും ഈ ന്യായപ്രമാണ പുസ്തകം അവർ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. 6 മണി തൊട്ട് ഉച്ച 12 മണി വരെ. ഒന്ന്, നമ്മളിവിടെ കാണുന്നു ദൈവവചനത്തോടുള്ള ഒരു ദാഹവും വിശപ്പും. ഞാൻ ഇന്ന് ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മളിന്ന് രാവിലെ സൺഡേ രാവിലെ ഇന്ന് ഈ സഭയെ കടന്നു വന്നത് നിങ്ങൾ എന്തിനാ കടന്നു വന്നത്? ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, ബ്രദറെ ഞാൻ വന്നത് മക്കൾക്ക് സൺഡേ സ്കൂളിൽ പോകണം, അതിനാണോ വന്നേ? അതോ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നല്ല മ്യൂസിക് ഉണ്ട്, ഓ ഇംഗ്ലീഷ് പാട്ട്, മലയാളം പാട്ട്, ഹിന്ദി പാട്ട്, തമിഴ് പാട്ട്, നല്ല മ്യൂസിക്കാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്കാം, ബ്രദറെ ഞാൻ ഈ ചർച്ചിൽ വന്നത് ഇവിടെ പല ശുശ്രൂഷകളുണ്ട്, ഡിഫറെൻ്റ് മിനിസ്ട്രി, അഗാപ്പെ മിനിസ്ട്രി, പ്രൊക്ലമേസ് മിനിസ്ട്രി, ഗിഡിയോൺ മിനിസ്ട്രി, അലക്സ് അഗാപ്പെ മിനിസ്ട്രി, പല മിനിസ്ട്രീസ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്കാം, ബ്രദറെ ഞാൻ ഇവിടെ വരുന്നത് ഇവിടെയുള്ള ആൾക്കാർ ഭയങ്കര സ്നേഹമുള്ളവരാണ്, ഒത്തിരി ലവ്വിംഗ് ആണ്, ഒത്തിരി വെൽക്കമ്മിങ് ആണ്, ഒത്തിരി സഹകരിക്കുകയും സ്നേഹിക്കുകയും കരുതുന്ന ജനങ്ങളാണ്, അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്, പ്രത്യേകിച്ച് പത്തനംതിട്ടയിലുള്ള ആൾക്കാർ. അതോ ബ്രദറെ ഞാൻ ഇന്ന് പകലോടെ വന്നിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവം കൃപാസനത്തിൽ നിന്നുള്ള ശബ്ദം എനിക്കിന്ന് കേൾക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്തോ പറയുന്നത് അതെനിക്ക് കേൾക്കണം, ആ ഒരു ആഗ്രഹത്തോടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആ വചനത്തോടുള്ള ദാഹമുണ്ടോ? ആ വിശപ്പുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ നിന്റെ വചനത്തോടുള്ള ദാഹം എനിക്ക് തരണം. അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ഹംഗർ ഗോഡ് ഹാസ് ടു ഗിവ്. ദൈവത്തിൻ്റെ വചനത്തോടുള്ള ദാഹവും വിശപ്പും ദൈവം തന്നെ തരണം. ഇന്ന് നമുക്ക് സമയമില്ല, 6:30 തുടങ്ങും ഒരു പെട്ടി, 10:30 തീരും കോമഡി ഷോയും കഴിഞ്ഞ്. എന്തൊക്കെയാണ് കാണുന്നത്? പല പല സീരിയലും പല പല കോമഡി ഷോയും. ജോളിയുടെ കോമഡി ഇപ്പം ഉണ്ടല്ലോ, അതൊക്കെ കണ്ട് അവസാനം കഴിയുമ്പോൾ ഒരു 10:30 ആകുമ്പം നമ്മൾ കിടക്കും, ദൈവമേ ഇന്ന ദിവസത്തിനായി നന്ദി, ഹല്ലേലൂയ. അതോ ദൈവമേ അങ്ങയുടെ വചനം എനിക്ക് അറിയണം, അങ്ങയുടെ വചനം എനിക്ക് എനിക്ക് ആ വചനത്തുള്ള ദാഹം ദൈവമേ എനിക്ക് തരണം. കാര്യം മനുഷ്യൻ ജീവിക്കുന്ന അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ ജീവിക്കുന്നത് ദൈവം സംസാരിക്കുന്ന ഓരോ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. Do you have a deep hunger for God's word? യെശയ്യാ 40:8 പറയുന്നു, ദ ഗ്രാസ് വിതേഴ്സ്, ദ ഫ്ലവർ ഫെയ്ഡ്സ്, ബട്ട് ദ വേർഡ് ഓഫ് അവർ ഗോഡ് സ്റ്റാൻഡ്സ് ഫോർ എവർ. പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലായി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, മതിൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, എന്നാൽ വചനം വേണം. ജീവിക്കണമെങ്കിൽ വചനം വേണം, നിൽക്കണമെങ്കിൽ വചനം വേണം, മുന്നോട്ട് പോകണമെങ്കിൽ വചനം വേണം, അല്ലെങ്കിൽ അവർ താഴെ പോകും. അവിടെ 5-ാമത്തെ വാക്യം, എസ്ര സകല ജനവും കാൺകെ പുസ്തകം വിടർത്തി, അവൻ സകല ജഡത്തിനും മീതെ ആയിരുന്നു, അത് വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. ദൈവവചനത്തോട് ദാഹവും വിശപ്പുള്ള ഒരു വ്യക്തി ദൈവവചനം വായിക്കുമ്പോൾ ഒരു പ്രതികരണമുണ്ട്. സ്തോത്രം. ഇവിടെ പറയുന്നു 50,000 ജനങ്ങൾ കൂടി നിൽക്കുന്നു, എസ്ര ബുക്ക് തുറന്നപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. ഓ എൻ്റെ ദൈവമേ, എന്തൊരു ബഹുമാനം! ദാഹവും വിശപ്പും ഉണ്ടെങ്കിൽ നീ കൈയും കെട്ടി വായ്പൊളിച്ചിരിക്കത്തില്ല. ദാഹവും വിശപ്പും ഉണ്ടെങ്കിൽ ഒരു റെസ്പോൺസ് ഉണ്ട്, എന്തുവാ? വചനം വായിക്കുമ്പോൾ നീ എഴുന്നേറ്റ് നിൽക്കും. ഇവിടെ പറയുന്നു 6-ാമത്തെ വാക്യം, എസ്ര മഹാദൈവമായ യഹോവയെ സ്തുതിച്ച് ജനം ഒക്കെയും കൈകൾ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞ് വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. ഒന്ന്, They had a hunger for God's word. ദൈവ വചനത്തോടുള്ള ഒരു ദാഹം ഉണ്ടായിരുന്നു. 2, They were serious with the word. സ്തോത്രം. വചനത്തിൽ ദാഹം ഉണ്ടെങ്കിൽ അതിനോടൊരു സീരിയസ്നെസ് ഉണ്ട്. ഇവിടെ പറയുന്നു എസ്ര ബുക്ക് തുറന്നപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്ന് ആദ്യം എസ്ര ചെയ്തത് മഹാദൈവമായ യഹോവയെ അവൻ വാഴ്ത്തി, അവൻ ദൈവത്തെ ആരാധിച്ചു. എസ്ര എന്തോ പറഞ്ഞത്, എൻ്റെ ദൈവമേ നീ മഹോന്നതൻ, കുതിരയും അതിന്മേൽ ഇരുന്നവനെയും നീ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. ദൈവമേ നീ ഞങ്ങളുടെ ബലം, നീ ഞങ്ങളുടെ ഗീതവും, നീയാണ് ഞങ്ങളുടെ രക്ഷയായി തീർന്നിരിക്കുന്നത്, നീയാണ് ഞങ്ങളുടെ ദൈവം. യഹോവേ നീ യുദ്ധവീരൻ, യഹോവേ നിന്റെ നാമം യാ, ദൈവമേ നിന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെടും, യഹോവേ നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്തു കളഞ്ഞു, യഹോവേ ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാർ. എസ്ര ദൈവത്തെ വാഴ്ത്തി ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനമെല്ലാം അവരെഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു, കൈകൾ രണ്ടും കൈകൾ ഉയർത്തിയിട്ട് പറഞ്ഞു ആമേൻ ആമേൻ എന്ന് അവര് ചെയ്തിട്ട് സാഷ്ടാംഗം വീണ് യഹോവേ നമസ്കരിച്ചു. സ്തോത്രം. If you have a hunger for God's word, you will be serious with God's word. Deiva vajanathulla daahum veshappu undengil ninte jeevithathil deiva vajanathulla seriousness adu kaanum. Njan onnu rendu vaakyangal vaaikkan pogiyana. Njan vaaikkunna vajanam nirbandhamilla ningalkku. അത് ദൈവവചനമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ രണ്ട് കരങ്ങളും ഉയർത്തി ഉറക്കെ ആമേൻ ആമേൻ എന്ന് പറയണം. നാല് ജീവികളും ഓരോന്നിനും ആറ് ചിറകുള്ളതായി ചുറ്റിലും അകത്തു കണ്ണും നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം, പരിശുദ്ധൻ 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 എന്നവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന് മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ച് കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കിരീടങ്ങളെ സിംഹാസനത്തിൽ മുമ്പിലിട്ടു. ആമേൻ ആമേൻ. പുസ്തകം വാങ്ങുവാനും അതിന് മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യനെന്ന് അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലെ ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ച് അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ആമേൻ ആമേൻ. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ആമേൻ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവജനമേ, ദൈവത്തിന്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ അതിനോടൊപ്പം ആരാധനയുണ്ട്. വചനവും ആരാധന, ഇറ്റ് ഈസ് ഇൻസെപ്പറബിൾ. അതൊരിക്കലും വേർതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ചുമ്മാ അത് വചനം വായിച്ചിട്ട് എന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. വചനം വായിക്കുമ്പോൾ നിങ്ങൾ ആ വചനത്തിൻ്റെ ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തും. സ്തോത്രം. ഒന്ന്, പീപ്പിൾ വെർ ഹംഗ്രി ഫോർ ഗോഡ്സ് വേർഡ്. ദൈവ വചനത്തിനുള്ള അവർക്കൊരു ദാഹമുണ്ടായിരുന്നു. രണ്ട്, വചനത്തോട് ഗൗരവമുള്ളവരായിരുന്നു. ദേ വർ സീരിയസ് വിത്ത് ഗോഡ്സ് വേർഡ്. ഏഴും എട്ടും വായിച്ചാട്ട്.
ജനം താൻ താന്റെ നിലയിൽ തന്നെ നിന്നിരിക്കെ യേശുവ, ബാനി, ശരബ്യാവ്, യാമീൻ, അക്കൂബ്, ശബ്ബത്തായി, ഹോദിയാവ്, മയസേയാവ്, കെലീത്ത, അസരിയാവ്, യോസാബാദ്, ഹാനാൻ, പെലായാവ് എന്നിവരും ലേവ്യരും ജനത്തിന് ന്യായപ്രമാണത്തെ പൊരുൾ തിരിച്ചുകൊടുത്തു. ഇങ്ങനെ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു.
യെസ്, താങ്ക് യു. എസ്രായും ലേവ്യ പുരോഹിതന്മാരും എല്ലാം ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം വായിക്കുമ്പോൾ സ്ത്രീകള് പുരുഷന്മാരെ കേട്ട് ഗ്രഹിക്കുവാൻ പ്രാപ്തിയുള്ള കുഞ്ഞുങ്ങൾ അവർ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരുന്നു. എന്നാൽ ലേവ്യ അവർ അവരുടെ ഇടയിൽ ചെന്നിട്ട് ഈ വചനങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു, അവർ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ വചനം വായിക്കുമ്പോൾ എല്ലാം മനസ്സിലാവോ? ഇല്ല. എന്നാൽ ഈ സഭയിൽ ഡിസൈപ്പിൾസ് ഫെലോഷിപ്പ് ചർച്ച് ഇവിടെ നമുക്ക് മൊഡ്യൂൾസ് ഉണ്ട്. ആ മൊഡ്യൂൾസാണ് എക്സ്പ്ലോർ. ആ മൊഡ്യൂൾസാണ് മൊഡ്യൂൾസ്. നാല് മൊഡ്യൂൾസ് ഉണ്ട്. മെൻസ് ബൈബിൾ സ്റ്റഡി ഉണ്ട്, വിമൻസ് ബൈബിൾ സ്റ്റഡി ഉണ്ട്, ഡിസ്കവർ, എക്സ്പ്ലോർ, ഫോക്കസ്, ഗ്രോ. ഇത് മൊഡ്യൂൾസ് എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ദാസന്മാര് ദാസിമാര് നമ്മുടെ വചനം കൂടുതൽ കൂടുതൽ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും, നമുക്കത് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ദൈവജനമേ, ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്, ഈ മൊഡ്യൂൾസ് നിങ്ങൾ ചേരണം. മെൻസ് ബൈബിൾ സ്റ്റഡി ഉണ്ട് വെളുപ്പിന് ബുധനാഴ്ച 6-7 വരെ. വിമൻസ് ബൈബിൾ സ്റ്റഡി ഉണ്ട് വെള്ളിയാഴ്ച 2-4 വരെ. ഇത് കടന്നു വരുന്നവര് അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. ദൈവദാസന്മാര് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്താണ് ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ദൈവദാസന്മാർക്കായി സ്തോത്രം. ഇവിടെ എസ്രയും ലേവ്യരും ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണ പുസ്തകം അവര് പഠിപ്പിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഇന്ന് പുതിയ നിയമസഭയിൽ ദൈവം ചിലരെ അപ്പോസ്തലന്മാരും, ചിലരെ പ്രവാചകന്മാരും, ചിലരെ പാസ്റ്റേഴ്സായും, ചിലരെ ടീച്ചേഴ്സായും വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തിയാ. സങ്കീർത്തനകാരൻ പറയുന്നു, സങ്കീർത്തനം 119 പറയുന്നു, ദൈവമേ, Lord, give me understanding according to your word. നിന്റെ വചനം മനസ്സിലാക്കുവാനുള്ള ആ ഗ്രഹിക്കുന്ന ആ അണ്ടർസ്റ്റാൻഡിങ് ദൈവമേ നീ എനിക്ക് തരണമേ. സങ്കീർത്തകാരന്റെ പ്രാർത്ഥനയാണ്. നമ്മുടെ രാവിലെ ഇന്ന് പകൽ നമ്മുടെ പ്രാർത്ഥന ഇതാണോ? ലോർഡ്, ഗിവ് മീ അണ്ടർസ്റ്റാൻഡിങ് അക്കോർഡിംഗ് ടു യുവർ വേർഡ്. എസ്ര ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, ജനം എല്ലാം ഉറക്കെ അവര് നിലവിളിച്ച് കരയാൻ തുടങ്ങി. 9-10 വായിച്ചാട്ടെ.
ദേശാധിപതിയായ നെഹെമ്യാവും ശാസ്ത്രിയായ എസ്രാ പുരോഹിതനും ജനത്തെ ഉപദേശിച്ചു പോന്ന ലേവ്യരും സകല ജനത്തോടും, ഈ ദിവസം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, കരയുകയും അരുത് എന്ന് പറഞ്ഞു. ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞു പോയിരുന്നു.
ഇത്രയും ജനം അവരെ കേട്ടപ്പോൾ കരഞ്ഞു. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എസ്ര എന്തോ വായിച്ചത് കൃപയുടെ സുവിശേഷമായിരുന്നോ? അല്ല. നെഹെമ്യ എന്തോ, എസ്ര എന്തോ വായിച്ചത് പൗലോസിന്റെ ലേഖനമായിരുന്നോ? അല്ല. എസ്ര വായിച്ചത് ന്യായപ്രമാണമായിരുന്നു. ന്യായപ്രമാണം വായിച്ചപ്പോൾ ജനം എല്ലാം കരയാൻ തുടങ്ങി. ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങൾ കേട്ടപ്പോൾ കരഞ്ഞു പോയിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് പറയുക, സത്യത്താൽ ദൈവമേ അവരെ നീ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. സാങ്ക്ടിഫൈ ദം ബൈ ദ ട്രൂത്ത് ഫോർ യുവർ വേർഡ് ഈസ് ട്രൂത്ത്. ദൈവജനമേ, ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നത് അവൻ്റെ വചനത്താലാണ്. സ്തോത്രം. ദിനംതോറും പുത്തൻ രൂപത്തിലേക്ക് അവൻ നമ്മളെ ആക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്താലാണ്. എസ്ര ദൈവത്തിനെ പ്രമാണ പുസ്തകം വായിച്ചപ്പോൾ ജനമെല്ലാം കരഞ്ഞു. മോശ ന്യായപ്രമാണ പുസ്തകത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ നന്മ, ദൈവത്തിൻ്റെ ഡെലിവറൻസ്, ഗുഡ്നെസ് ആൻഡ് പ്രൊവിഷൻ. ഈ മൂന്ന് കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ മോശ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ എസ്ര വായിക്കുവാണ്, എൻ്റെ ദൈവമേ, നിന്റെ ജനത്തെ നീ പല 10 ബാധകളിൽ നിന്ന് വിടുവിച്ചു. ദൈവമേ, വെള്ളം രക്തമായി തീർന്ന ബാധ നീ വിടുവിച്ചു, തവളകൾ ബാധ നീ വിടുവിച്ചു, പേന, നായ, ഈച്ച, മൃഗ, വ്യാധി, പരു, കൽമഴ, വെട്ടുകിളി, കൂരിരുട്ട്, കടിഞ്ഞൂൽ സംഹാരം, ഇതെന്നെല്ലാം നീ നിന്റെ ജനത്തെ വിടുവിച്ചതിനായി നന്ദി. ഇത് കേട്ടപ്പോൾ ദൈവ ജനത്തിന് ഹൃദയത്തിൽ അവർ കുറ്റബോധം വന്ന്, ദൈവമേ നിൻ ഞങ്ങൾ എത്രമാത്രം അനുസരണക്കേടിലാണ് നടക്കുന്നത്, ഞങ്ങൾ എത്രമാത്രം മറുതലിപ്പിലാണ് നടക്കുന്നത്, നിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഇത് കേട്ടപ്പോൾ ദൈവജനം വചനം വന്നപ്പോൾ അവർ അനുദപിച്ച് കരഞ്ഞു. എസ്ര വായിച്ചു 10 കൽപ്പനകൾ, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. തീർന്നു, അവിടെ തന്നെ തെറ്റി. എസ്ര വായിച്ചു ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, 10 കൽപ്പന. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്, ശബ്ബത്ത് നാളിനെ വിശുദ്ധീകരിക്കാൻ ഓർക്കുക. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സോടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്. ഈ 10 കൽപ്പനകൾ വായിച്ചപ്പോഴത്തേന് ജലം പറഞ്ഞു, ദൈവമേ സോറി, ഞങ്ങൾ തെറ്റിപ്പോയി, ഞങ്ങളുടെ വചനാടിസ്ഥാനം ഞങ്ങൾ ജീവിക്കുന്നില്ല. 70 വർഷം ബാബിലോണിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു, ഇഷ്ടമുള്ള ആളിനെ കല്യാണം കഴിച്ചു, അഫെയർ, ബോയ്ഫ്രണ്ട്, ഗേൾഫ്രണ്ട് അങ്ങനെ അങ്ങ് നടക്കുകയായിരുന്നു. എന്നാൽ 10 കൽപ്പന വായിച്ചപ്പോൾ കുത്തി. ജനമെല്ലാം കരഞ്ഞു. ഞാൻ ഇന്ന് പറയട്ടെ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ കൺവിക്ട് ചെയ്യും. വേണ്ടാത്ത ബന്ധങ്ങളൊക്കെ മാറ്റണം, വേണ്ടാത്ത കൂട്ടുകളൊക്കെ മാറ്റണം, വാട്സപ്പും യൂട്യൂബും ഇമെയിലും ഫേസ്ബുക്കും ഒക്കെ കുറയ്ക്കണം. കാര്യം വചനത്തുള്ള ദാഹം വേണം. വചനത്തുള്ള ദാഹമില്ലെങ്കിൽ നിങ്ങൾ വചനത്തോട് സീരിയസ് ആവത്തില്ല. ഇവിടെ കാണുന്നു ദൈവത്തിന്റെ ജനം, ദൈവ ഹംഗ്രി ഫോർ ഗോഡ്സ് വേർഡ്. നമ്പർ 2, ദൈവ സീരിയസ് വിത്ത് ഗോഡ്സ് വേർഡ്. നമ്പർ 3, ഗോഡ്സ് പീപ്പിൾ വെർ ഒബീഡിയൻറ്റ്. ദൈവത്തിന്റെ ജനം വചനത്തെ അവർ അനുസരിക്കുന്നു. പ്രിയമുള്ളവരെ, എബ്രായർ 4:12 നമുക്ക് ഒരുമിച്ച് വായിക്കാം. എബ്രായർ 4:12-13 ഉറക്കെ വായിച്ചാട്ടെ.
ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു.
ഓക്കേ, അടുത്ത വാക്യം കൂടെ വായിച്ചേ. 13, അത് സ്ലൈഡിനകത്തില്ല. 13, God's word is living and active. Yes.
അവനെ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല.
Yes.
സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്.
Yes. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം, God's word is a fire and a hammer. ദൈവത്തിന്റെ വചനം അതൊരു തീയാണ്. God's word is a fire. It will burn all the impurities. And God's word is like a hammer. ദൈവത്തിന്റെ വചനം ഒരു ചുറ്റിക പോലാണ് കഠിനപ്പെട്ട ഹൃദയങ്ങളെ ഒട്ടിച്ചു മാറ്റുന്നത്. God's word is both fire and a hammer. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് വലിയൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ജനത്തെ ഒരുമിച്ച് കൂട്ടി ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം വായിക്കുന്നു. ജനമെല്ലാം കരയുന്നു, അനുദപിക്കുന്നു. അതിനുശേഷം അവര് ദൈവം വചനം കേട്ട വചനം അവരനുസരിക്കുന്നു. ഹംഗ്രി ഫോർ ഗോഡ്സ് വേർഡ്, സീരിയസ് വിത്ത് ഗോഡ്സ് വേർഡ്. നമ്പർ 3, ഒബീഡിയന്റ് ടു ഗോഡ്സ് വേർഡ്. ഇന്ന് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അനുസരിക്കാൻ മടിയാ. എന്താ കാരണം? ഓ, അത് സാരമില്ല, അത് കുഴപ്പമില്ല. ദൈവജനമേ, നിങ്ങൾ വചനം വായിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ, ജസ്റ്റ് വായനയല്ല, ദൈവത്തിൻ്റെ വചനത്തിന് മുന്നിൽ ഇരുന്ന് ദൈവമായിട്ടുള്ള സംഭാഷണം, ദൈവവചനമെടുത്ത ആരാധന, അത് ആവശ്യമാണ് ഈ നാളുകളിൽ. 3, ദൈവത്തിന്റെ ജനം, ദേവർ ഒബീഡിയന്റ് ടു ഗോഡ്സ് വേർഡ്. എന്നിട്ട് 10 വാക്യം എസ്ര പറയുന്നു, അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്ന് വായിച്ചോ.
അനന്തരം അവർ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുര പാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പിൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു.
യഹോവയിലുള്ള സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ. ഇവിടാണ് ഏറ്റവും ഏറ്റവും ഈ ഒരു വാക്യം വളരെ ഫേമസ് ആ വളരെ കർത്താവിനുള്ള സന്തോഷം നമ്മുടെ ബലം. എന്നൊരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം, പശ്ചാത്തലം മനസ്സിലാക്കണം. നെഹമ്യ എസ്ര ദൈവത്തിൻ്റെ വചനം ന്യായപ്രമാണം വായിച്ച് തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ദൈവവചനത്തിൽ കേൾക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, വചനം നമ്മൾ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ആ വചനത്തിൽ നിന്നൊഴുകുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് കർത്താവുള്ള സന്തോഷം, എൻ്റെ ബലം. നെഹമ്യയോട് ചോദിക്കും, നെഹമ്യ നീ സൂസ എന്ന ജെറുസലേമിൽ വന്നു, എന്തൊക്കെ പ്രശ്നമുണ്ടായിരുന്നു? പലരും നിന്നെ ചീത്ത വിളിച്ചു, നിന്നെ കൊല്ലാൻ വന്നു, ഫോൾസ് പ്രോഫിറ്റ്സ് തെറ്റ് കള്ളപ്രവാചകന്മാരൊന്ന് പ്രവചിച്ചു, എന്തൊക്കെ ഭീഷണികൾ ഉണ്ടായിരുന്നു. നീ എങ്ങനെയാണ് ഈ 52 ദിവസം കൊണ്ട് ഈ ഈ മതിൽ പണിതത്? നെഹമ്യ ഒരു ഉത്തരം പറയും, ശരിയാ ബ്രദറെ, എനിക്ക് വലിയ പ്രശ്നമുണ്ടായിരുന്നു, വലിയ ചലഞ്ചസ് ഉണ്ടായിരുന്നു, പക്ഷേ കർത്താവിലുള്ള സന്തോഷമായിരുന്നു എൻ്റെ ബലം. അമേൻ. വചനം വായിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴുകുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് നമ്മുടെ ബലം. സ്തോത്രം. ആ ബലം നമ്മൾ ലഭിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കൂടുതൽ ആരാധിക്കും. ആ ബലം നമ്മൾ ലഭിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ടിയ ആ യാഗങ്ങൾ നമ്മൾ കൊടുക്കും. ഗ്രേറ്റർ പ്രേയ്സ് ആൻഡ് ഗ്രേറ്റർ സാക്രിഫൈസ് യു വിൽ ഗിവ് വെൻ യു റിസീവ് ദാറ്റ് സ്ട്രെങ്ത്. അതുകൊണ്ടാ യെശയ്യാ പറയുന്നത്, നമ്മുടെ ദൈവം അവൻ ക്ഷീണിക്കുന്നില്ല, അവൻ ശക്തി നൽകുന്ന ദൈവമാണ്, ബലമില്ലാത്തതിന് ബലം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ച് പോകാതെ നടക്കുകയും ചെയ്യും. ഒരു ആമേൻ. ഇവിടെ കാര്യം പറഞ്ഞോട്ടെ, ഒന്ന്, പീപ്പിൾ വെർ ഹംഗ്രി ഫോർ ഗോഡ്സ് വേർഡ്. Number 2, people were serious with God's word. Number 3, people were obedient to God's word. ദൈവ വചനത്തോട് അവർ അനുസരണം അവിടെ കാണിച്ചു. ഇവിടെ പൗലോസ് ഇത് തന്നെയാ പറയുന്നത്, കർത്താവിലുള്ള സന്തോഷം, കർത്താവിൽ സന്തോഷിക്കുക, റിജോയ്സ് ഇൻ ദ ലോർഡ്. ആ കാര്യം വീണ്ടും 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 പറയുന്നതിൽ ഞാൻ മടുത്തു പോകുന്നില്ല, അത് നിങ്ങളുടെ ഉറപ്പാ. Sin complicates life. Obedience simplifies life. പാപം ജീവിതത്തെ സങ്കീർണമാക്കുന്നു, അനുസരണം ജീവിതത്തെ ലളിതമാക്കുന്നു. Obedience simplifies life. വചനം കേൾക്കുന്ന വചനം അനുസരിക്കുമ്പോൾ അതൊരു സന്തോഷമുണ്ട്, അതൊരു ജീവനുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഈനോക്ക് ഒരു പ്രത്യേക സന്തോഷം ബലവും ഈനോക്ക് ലഭിച്ചു. എന്താ? ദൈവത്തോടൊപ്പം നടക്കുകയായിരുന്നു. മറിയയ്ക്ക് പ്രത്യേക ഒരു സന്തോഷം ഉണ്ടായിരുന്നു. എന്താ? കർത്താവിന് കാൽക്കൽ ഇരുന്ന് എപ്പോഴും കർത്താവിൻ്റെ വചനം കേൾക്കും. യോഹന്നാന് ഒരു പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നു. എന്താ? എപ്പോഴും കർത്താവിന് മാറിലോട് ചേർന്ന് കിടക്കും. പൗലോസിന് പ്രത്യേക ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പൗലോസ് ചെല്ലുന്നിടത്തെല്ലാം അടിയാ. പൗലോസെ, നീ 5 പ്രാവശ്യം 39 അടി കൊണ്ടല്ലോ എങ്ങനെ മുന്നോട്ട് പോകുന്നത്? ബ്രദറെ, ഇത്രയേ ഉള്ളൂ, കർത്താവുള്ള സന്തോഷമാണ് എൻ്റെ ബലം. ഓരോ പ്രാവശ്യം പടയാളികൾ അടിക്കുമ്പോൾ പൗലോസ് പറയും, ഹോ ഹോ, അടിച്ചോ അടിച്ചോ അടിച്ചോ. ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, ദൈവരാജ്യം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ഇവിടെ നെഹമ്യ 8 അധ്യായത്തിൽ പറയുന്നു, 11-12 വാക്യം, ആവണ്ണം ലേവ്യരും നിങ്ങൾ മിണ്ടാതിരിക്കുവീൻ, ഈ ദിവസം വിശുദ്ധമല്ലോ, നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞ് സർവജനത്തെയും സാവധാനപ്പെടുത്തി. പഴിച്ചോ
തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു.
യെസ്, ഇവിടെ കാണുന്നു വചനത്തിനോട് സീരിയസ്നെസ് ഉണ്ടെങ്കിൽ വചനം നമ്മൾ അനുസരിക്കും. ആരും പറയണ്ട, മോളെ മോനെ ഇത് ചെയ്യ ഇത് ചെയ്യ ഇങ്ങനെ നടക്കട ഇങ്ങനെ പറഞ്ഞു വേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവാണ് പാപത്തെപ്പറ്റിയും നീതിയെപ്പറ്റിയും ന്യായവിധിയെപ്പറ്റിയുള്ള ബോധം കൊടുക്കുന്നത്. ഇവിടെ നെഹമേട്ടിനകത്ത് കാണുന്നു അവര് കരഞ്ഞ് അനുദപിച്ചപ്പോൾ അവിടെ പറയുന്നു, നിങ്ങൾ ഇപ്പോ ഒന്ന് കരയണ്ട, ഇത് ഒരു വിശുദ്ധ ദിവസമാണ്, ഇത് ആഘോഷിക്കേണ്ട ദിവസമാണ്, അതുകൊണ്ട് നിങ്ങൾ പോയി നല്ലത് പശിക്ക്. അവിടെ പറയുന്നു അവിടെ ആ പത്താം വാക്യത്തിൽ, അനന്തരം അവൻ അവരോട് നിങ്ങൾ ചെന്ന് ഭോജനവും
മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്കും പകർച്ച കൊടുത്തയപ്പിൻ.
മതി, വളരെ ശ്രദ്ധിക്കുക, അണ്ടർലൈൻ. നിങ്ങൾ പോയി ഏറ്റവും നല്ലത് കഴിച്ച് ഏറ്റവും നല്ല മധുരം കഴിച്ചിട്ട് ഒന്നുമില്ലാത്തവന്, ശ്രദ്ധിക്കണം, ഒന്നുമില്ലാത്തവന്, ഒന്നുമില്ലാത്തവന് ആ പങ്ക് കൊടുക്കണം. നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ അല്ലെങ്കിൽ ആഘോഷം വരുമ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് വിളിക്കുന്നത്? ഡോക്ടർ സുനിൽ, ഡോക്ടർ മത്തായി, നിങ്ങൾ ആരൊക്കെയാണ് വിളിക്കുന്നേ? നമ്മുടെ സഭയിലുള്ള എല്ലാവരെയും വിളിക്കൂ, അതോ ഒന്നുമില്ലാത്തവരെ ക്ഷണിക്കുമോ? ഇവിടെ പറയുന്നു, എസ്ര പറയുകയാ, നിങ്ങൾ ചെന്ന് നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ ലെയ്സും കുറുക്കുറുകയല്ല, പ്രോട്ടീൻസ് കാർബോഹൈഡ്രേറ്റ്സ് ഫാറ്റ്സ് എല്ലാം ചേർന്ന് നല്ല ഭക്ഷണം കഴിച്ച് മധുരപാനീയം കഴിച്ച് തങ്ങൾക്കായി വട്ടം പകർച്ച കൊടുത്തയപ്പീൻ. ഇല്ലാത്തവന് കൊടുക്കണം, ഇല്ലാത്തവനെ നിങ്ങൾ നോക്കണം. അവിടെ അവരവിടെ പോയി അങ്ങനെ അവര് ഭക്ഷണം കഴിക്കുകയും അവർ സെലിബ്രേഷൻ തുടങ്ങി. നെഹമേട്ടിൻ്റെ 13-18 വരെ നമ്മൾ വായിക്കാൻ സമയമില്ല. അവര് ഇപ്പൊ ആദ്യത്തെ ദിവസമാണ് അവര് രാവിലെ 6 മണിക്ക് കൂടി 12 മണിയായപ്പോൾ കഴിഞ്ഞു. ദൈവത്തിൻ്റെ വചനം ഒരൊറ്റ നിപ്പില് കേട്ടു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാഹം കൊടുത്തു, വിശപ്പ് കൊടുത്തു. അവര് പിന്നെയും 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 കേൾക്കാനുള്ള ആഗ്രഹം വന്നു. ആ കേട്ട വചനം അവർ സീരിയസ് ആയിരുന്നു, എന്നിട്ട് അവരതനുസരിക്കാൻ തുടങ്ങി. ഇവിടെ 13-18 വരെ അവിടെ നമ്മൾ കാണുന്നു, കൂടാര പെരുന്നാൾ പുനഃസ്ഥാപിക്കുന്നു. 13-ാം വാക്യം, പിറ്റേന്നാൾ, നെക്സ്റ്റ് ഡേ, എല്ലാരെയും വിളിച്ചില്ല, സ്പെഷ്യൽ ഇൻവിറ്റേഷൻ. ആരെയൊക്കെ വിളിച്ചത്? പിതൃഭവനത്തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും, ഇത്ര പേരേ ഉള്ളൂ. അടുത്ത ദിവസം അവർ വീണ്ടും വന്നു. ദൈവവചനത്തിനുള്ള ദാഹം, ഓ ദൈവവചനത്തിനുള്ള വിശപ്പ്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ ഈ ദാഹവും വിശപ്പ് എനിക്ക് തരണം. To be serious with God's word. ദൈവവചനം അനുസരിക്കുവാൻ നീ എന്നെ സഹായിക്കണം. പിറ്റേ ദിവസം ഇവർ കൂടിയപ്പോൾ 14-15,
യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ച ന്യായ പ്രമാണത്തിൽ ഇസ്രായേൽ മക്കൾ 7-ാം മാസത്തിലെ ഉത്സവത്തിൽ കൂടാരങ്ങളിൽ പാർക്കേണമെന്നും എഴുതിയിരിക്കുന്നത് പോലെ കൂടാരങ്ങൾ ഉണ്ടാക്കേണ്ടതിന് നിങ്ങൾ മലയിൽ ചെന്ന് ഒലിവ് കൊമ്പ്, കാട്ടൊലിവ് കൊമ്പ്, കൊഴുന്ത് കൊമ്പ്, ഈന്തുമടൽ, തഴച്ച വൃക്ഷങ്ങളുടെ കൊമ്പ് എന്നിവ കൊണ്ടുവരുവേൻ എന്ന് തങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും യെരുശലേമിലും അറിയിച്ച് പ്രസിദ്ധപ്പെടുത്തേണമെന്നും എഴുതിയിരിക്കുന്നതായി അവർ കണ്ടു.
അവര് അടുത്ത ദിവസം ബൈബിൾ സ്റ്റഡി കൂടി വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മനസ്സിലായി, യു ഇപ്പോൾ നമ്മൾ കൂടാര പെരുന്നാൾ ആഘോഷിക്കേണ്ട സമയമാണ്. പെട്ടെന്ന് അവർ ബൈബിൾ സ്റ്റഡി നിർത്തി മലകളിൽ പോയി അവർ ചെന്ന് തഴച്ച വൃക്ഷങ്ങളുടെ കൊമ്പ് അവർ കൊണ്ടുവന്ന് അവിടെ ഒലിവ് കൊമ്പ്, കാട്ടൊലിവ് കൊമ്പ്, അങ്ങനെ ഇതെല്ലാം കൊണ്ടുവന്നിട്ട് അവരെ അവിടെ ഒരു ബൂത്ത്, കൂടാരം അവർ പണിത് അവിടെ അവർ 7 ദിവസം അവിടെ ആചരിക്കുകയായിരുന്നു. ദ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ, കൂടാര പെരുന്നാൾ സ്ഥാപിക്കുന്നു. ദൈവം എന്തുകൊണ്ട് ജനത്തോട് പറഞ്ഞ് അങ്ങനെ ചെയ്യണമെന്ന്? കാരണം 40 വർഷം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ജീവിച്ചത് അങ്ങനെ ആയിരുന്നു. ആ കൂടാരം ആ ടെമ്പററി ഷെൽട്ടറിൽ കടന്നപ്പോൾ മൂർഖൻ പാമ്പ് വന്നു, ദൈവം സൂക്ഷിച്ചു. 40 വർഷം ദൈവം അവരെ സംരക്ഷിച്ചു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും, എല്ലാ ശത്രുവിൻ്റെ തന്ത്രങ്ങളും ദൈവജനത്തെ അവർ സൂക്ഷിച്ചു. ദൈവം പറയുക, നിങ്ങൾ ആ കൂടാരം പണിയണം, അവിടെ വസിക്കണം 7 ദിവസം. റിമെമ്പർ ദ ഗുഡ്നെസ് ഓഫ് ഗാഡ്. ഇന്ന് ഫ്രിഡ്ജായി, AC ആയി, ഇന്ന് നമുക്ക് വാഷിംഗ് മെഷീനായി, ഇന്ന് കാറായി, എല്ലാം. ചിലരുണ്ടല്ലോ ഈ മാരുതി വാഗണർ VXI മോഡൽ, ഓഷ്യൻ ബ്ലൂ ഒരു വണ്ടിയുണ്ട്, ഭയങ്കര ഓട്ടോവാ. അവിടെ വിചാരം എന്തുവാ? ഓർക്കണം, നീ ഇന്ന് എവിടെ ആയിരിക്കുന്നു, എവിടെ അതിൻ്റെ ആരംഭം. എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ വാഴ്ച. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് വന്ന് അവർ കൂടാര പെരുന്നാൾ പുനഃസ്ഥാപിക്കുന്നു. അങ്ങനെ 17-ാമത്തെ വാക്യത്തിൽ അവസാനം പറയുന്നു, വലിയ സന്തോഷമുണ്ടായി. 18-ാം വാക്യം, ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ അവൻ ദിവസേന ദൈവത്തെ നയപ്രമാണ പുസ്തകം വായിച്ചു. ശ്രദ്ധിക്കണം, എസ്ര വീണ്ടും ഞായറാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ നയപ്രമാണ പുസ്തകം വായിച്ചു, കേൾപ്പിച്ചു, അത് മനസ്സിലാക്കി കൊടുത്തു. വലിയൊരു സന്തോഷം, വലിയൊരു ആനന്ദമുണ്ടായി. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ എസ്രയെ വിളിച്ചത് നയപ്രമാണ പുസ്തകം വായിക്കാൻ? അതിൻ്റെ കാരണമുണ്ട്. എസ്ര 7-ാം അധ്യായത്തിനകത്ത് 10-ാമത്തെ വാക്യം പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും ഇസ്രായേൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്ര മനസ്സ് വച്ചിരുന്നു. എസ്ര വാസ് എ വെരി സ്പെഷ്യൽ പേഴ്സൺ. ദൈവത്തിൻ്റെ ന്യായപ്രമാണം പരിശോധിച്ച് അത് പഠിക്കുവാൻ, അതനുസരിച്ച് നടക്കുവാൻ, അനേകരെ പഠിപ്പിക്കുവാൻ ഉള്ള ഒരു മനസ്സ് എസ്രയ്ക്കുണ്ടായിരുന്നു. ദൈവജനമേ, ദൈവവചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും അതനുസരിച്ച് നടക്കുവാനും മറ്റ് ആൾക്കാരെ പഠിപ്പിക്കുവാനും ഉള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? ഇന്ന് ഭാരതത്തിൽ എസ്രയെപ്പോലെ ആൾക്കാരെ വേണ്ടിയത് സഭയില്ല. എല്ലാവർക്കും ശുശ്രൂഷ വേണം, ശുശ്രൂഷ വേണം, ശുശ്രൂഷ വേണം. എന്നാൽ എസ്രയുടെ ജീവിതത്തിൽ ഒരു 4 ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. ഹി ഹാഡ് എ ഡിസിപ്ലിൻ ഓഫ് സറണ്ടർ, ഹി ഹാഡ് എ ഡിസിപ്ലിൻ ഓഫ് സ്റ്റഡിങ്, ഹി ഹാഡ് എ ഡിസിപ്ലിൻ ഓഫ് സോളിറ്റ്യൂഡ്, ആൻഡ് ഹി ഹാഡ് എ ഡിസിപ്ലിൻ ഓഫ് സർവീസ്. ശുശ്രൂഷയ്ക്ക് മുമ്പ് ഒരു സോളിറ്റ്യൂഡ്, ഏകാന്തത. ഏകാന്തത മുമ്പേക്ക് മുമ്പ് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നു. അതിന് മുമ്പ് എസ്രയുടെ ജീവിതത്തിൽ ഒരു സമർപ്പണം. അങ്ങനാണ് എസ്രയുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടത്. ഒരു സമർപ്പണമുണ്ടോ? വചന ധ്യാനമുണ്ടോ? ഏകാന്തതയുണ്ടോ? ശുശ്രൂഷയിലിറങ്ങുക. വലിയൊരു ആഘോഷം അവിടെ കാണുന്നു. ദൈവജനം ഒരുമിച്ച് വലിയ സന്തോഷത്തോടെ കൂടാര പെരുന്നാൾ അവര് കൊണ്ടാടി, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ സ്തുതിച്ചു. ദൈവജനമേ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ആഘോഷം വരുന്നതിന് മുമ്പ് അറിവ് മാത്രം പോരാ. ഫോർ ഗ്രേറ്റ് റിജോയ്സിങ് ആൻഡ് സെലിബ്രേഷൻ, അതിൻ്റെ തുടക്കം ദൈവവചനത്തിൻ്റെ അറിവാണ്. ഇറ്റ് ഇസ് ഇൻഫർമേഷൻ ഓഫ് ഗോഡ്സ് വേർഡ് ഫസ്റ്റ്. അറിവ് നമുക്ക് വേണം, അല്ലെ? എങ്ങനെ ആഘോഷിക്കുന്നത്? പക്ഷെ അറിവ് നമ്മളെ ഒരു ഇൻഫർമേഷൻ ഷുഡ് ലീഡ് അസ് ടു എ റെവലേഷൻ. അറിവ് നമ്മളെ ഒരു വെളിപ്പാട് നമുക്ക് ലഭിക്കണം. നമ്മൾ ഒത്തിരി കാര്യം അറിയാം, പക്ഷെ ആ അറിവ് ഒരു ഇൻഫർമേഷൻ ആയിട്ട് കടക്കുക, അതൊരു വെളിപാടായിട്ട് മാറുമ്പോഴേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ. അറിവ് വെളിപാടായി മാറുന്നു, ആ വെളിപാടാണ് ഒരു വ്യക്തി രൂപാന്തരം കൊണ്ടുവരുന്നത്. അപ്പൊ രൂപാന്തരം വരുമ്പോൾ അവിടെ വലിയൊരു ആഘോഷമുണ്ട്. ഹല്ലേലൂയ. When the information become a revelation, the revelation will bring transformation and there is a great celebration. പക്ഷെ തുടങ്ങുന്നത് അറിവില്ല. They were reading God's word. When they were reading God's word, they were responding. അവർ വചനം വായിച്ച് തുടങ്ങി, അതിനോട് പ്രതികരിക്കാൻ തുടങ്ങി, അവർ അനുദപിക്കാൻ തുടങ്ങിയപ്പോൾ വലിയൊരു ആഘോഷം നമ്മൾ കാണുന്നു. വായിക്കുക, പ്രതികരിക്കുക, പശ്ചാത്താപിക്കുക, സന്തോഷിക്കുക. It begins with reading, responding, repenting and rejoicing. ദൈവവചനം നമ്മൾ ആരംഭിക്കുന്നത് വിത്ത് എ ഹംഗർ, ദൈവവചനത്തിലുള്ള ഹംഗർ, ദൈവത്തിന്റെ വചനത്തിലുള്ള ദാഹവും വിശപ്പും. ദ ഹംഗർ ലീഡ്സ് ടു ഹിയറിങ്. വിശപ്പ് തുടങ്ങുന്നു, വിശപ്പ് നമ്മൾ വരുമ്പോൾ നമ്മൾ വചനം വായിക്കുന്നു, ആ വചനം വായിക്കുന്ന വചനം നമ്മളോട് സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനം നമ്മൾ ശബ്ദം നമ്മൾ കേൾക്കുന്നു. കേൾക്കുമ്പോൾ നമ്മൾ ദൈവവചനത്തിന് ഓണർ ചെയ്യുന്നു, ബഹുമാനിക്കുന്നു. Hungry for God's word, then you will hear the Spirit of God, what the Spirit of God is saying, then you will honor God's word. പ്രിയമുള്ളവരെ, എസ്രയും നെഹമ്യയും അവരെ ദൈവം കൊടുത്തിരിക്കുന്ന ഓരോ അവസരങ്ങൾ അവർ ഉപയോഗിച്ചു. ഇന്ന് നമ്മൾ പറയും, എന്തുവാടാ ഈ ഗവൺമെൻറ് ഓഫീസിലൊക്കെ നടക്കുന്നത്, എന്തുവാ സ്കൂളിൽ നടക്കുന്നത്, എന്തുവാ കോളേജിൽ നടക്കുന്നത്, എന്തുവാ ഗവൺമെൻറ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ നടക്കുന്നത്, ഓ എല്ലാം പൊളിഞ്ഞു കിടക്കുക. ശരിയാ, നിങ്ങളിവിടെ ആക്കി വെച്ചേക്കുന്ന എന്തിനാ? നിങ്ങൾ ഡോക്ടറാണെങ്കിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട് ആ ഹോസ്പിറ്റൽ. നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ ആ സ്കൂൾ കോളേജ് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നിങ്ങളൊരു ബിസിനസ്മാൻ ആണെങ്കിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം തരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസ്, ഓരോ അവസരങ്ങൾ പാഴാക്കരുത്. നെഹമ്യ വാസ് എ മാൻ ഓഫ് ആക്ഷൻ, എസ്ര വാസ് എ മാൻ ഓഫ് ആക്ഷൻ. നെഹമ്യ എസ്രയും ഒരു ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തികളായിരുന്നു. ദൈവം നമുക്ക് തരുന്നിരിക്കുന്ന ഓരോ ഈ ഭൂമിയിലെ സ്ഥാനങ്ങൾ, earthly position that God gives us, let us be used for God's glory. അവസാനമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 7:37 യേശു ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ദൈവജനമേ, ഇന്ന് ലോകം കീപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ദ വേൾഡ് ഈസ് പെരിഷിങ്. ലോകം നിരാശയിൽ പോയിക്കൊണ്ടിരിക്കുക, വലിയൊരു തകർച്ചയിൽ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ആഹ്വാനം ചെയ്യുക, കം ടു ദ വേർഡ് ഓഫ് ലൈഫ്. ജീവന്റെ വചനത്തിലേക്ക് നിങ്ങൾ മടങ്ങി വന്നാട്ട്, കം റിട്ടേൺ. ആ വചനത്തിലേക്ക് നിങ്ങൾ മടങ്ങി വന്നാട്ട്, ദൈവത്തോട് പറഞ്ഞാട്ട്, ദൈവമേ എനിക്ക് വചനത്തിലുള്ള ദാഹവും വിശപ്പും നീ എനിക്ക് തരണം. ഹെൽപ് മീ ടു ബി സീരിയസ് വിത്ത് ഗോഡ്സ് വേർഡ്. നിന്റെ വചനം സീരിയസ് ആയിട്ട് എടുക്കുവാനും നിന്റെ വചനം അനുസരിക്കുവാനും നീ എന്നെ സഹായിക്കണം. ഇന്നത്തെ മെസ്സേജിന്റെ തലക്കെട്ട്, ദ ടൈറ്റിൽ ഫോർ ടുഡേസ് മെസ്സേജ് ഈസ് ദ പീപ്പിൾ ഓഫ് ദ വേർഡ്. വചനത്തിൻ്റെ വചനത്തിൽ വേരൂന്നിയ ജനം. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന വിഷയം എന്തുമായിക്കോട്ടെ, ദൈവജനമേ ഞാൻ ഓർപ്പിക്കുകയാണ്, ദൈവം വിളിക്കുന്നു, കം, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരിക. എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നു, ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുകയാണ്. നമുക്ക് മടങ്ങി വരാം, ദൈവവചനത്തിലേക്ക് മടങ്ങി വരാം. നമ്മുടെ സമയങ്ങൾ മോഷ്ടിക്കുന്ന എല്ലാ കുറുക്കന്മാരെയും നമ്മൾ സൂക്ഷിക്കണം, അതിനെല്ലാം നമ്മൾ മാറ്റണം. വചനത്തിലേക്ക് മടങ്ങി വന്ന് ദൈവവചനം രാപ്പകൽ ധ്യാനിക്കാം. ദൈവവചനം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവം നിങ്ങളോട് എന്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉടനെ പ്രതികരിച്ചാട്ട്, റെസ്പോണ്ട് ടു ഗോഡ്സ് വേർഡ്. എന്തുവേലും മാറ്റണം എന്ന് പറയുന്ന രഹസ്യ പാപങ്ങളുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ഉപേക്ഷിച്ചാട്ട്. ദൈവമേ, അങ്ങയുടെ വചനത്തിന് മുന്നിൽ ഇരിക്കുന്ന സമയങ്ങൾ ഞാൻ വേറെ പല കാര്യത്തിൽ ഉപയോഗിക്കുന്നത്. അനുദപിച്ച ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാട്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഹി വിൽ ഫിൽ യു വിത്ത് എ ഫ്രഷ് അനോയിന്റിങ്. പുതിയ അഭിഷേകത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. ദൈവവചനം ജീവനാണ്, അത് ശക്തിയുള്ളതാണ്. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മമരണം നീതിയില്ലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം
ജീവന്റെ വാക്യം യേശുവിൻ യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാം യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യ
ദൈവവചനം
ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയും ദേവനും ഉള്ളതിൽ കൈക്കൊണ്ടാൽ ആത്മമരണം മാറും നീതിയിൽ അവൻ വാഴും കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ
രാജാ മുന്നോട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ